ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വിലക്കയറ്റം തടയാൻ വേണ്ട നടപടികൾ സർക്കാർ സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. ജനങ്ങളുടെ വൈകാരികവും മാനസികവുമായ ക്ഷേമത്തിന് മുൻഗണന നൽകണമെന്ന് ലോക മാനസികാരോഗ്യ ദിനത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 8-ാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ പോസ്റ്റൽ വിഭാഗം നടത്തുന്ന സേവനങ്ങൾ ഓർമ്മിച്ച് ഇന്ന് ദേശീയ പോസ്റ്റൽ ദിനം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാനത്തെ മത്സരം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം, കേരളത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം, കടമെടുപ്പ് നിയന്ത്രണങ്ങളുടെ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ അടങ്ങിയ മെമ്മോറാണ്ടവും മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. വിലക്കയറ്റം തടയാൻ വേണ്ട നടപടികൾ സർക്കാർ സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. സംസ്ഥാനം കടക്കെണിയിലാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും സി ആന്റ് എ ജിയുടെ റിപ്പോർട്ടുകൾ ഇതിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വിഷൻ 2031 സെമിനാർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ജി ആർ അനിൽ ചടങ്ങിൽ പങ്കെടുത്തു. 2031 കേരള സംസ്ഥാന സ്ഥാപിതമായിട്ട് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഭാവിക്ക് വേണ്ടിയുള്ള വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഈ സെമിനാറുകളിലൂടെ ലക്ഷ്യമിടുന്നത്. 8-ാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഗർഭാവസ്ഥ മുതൽ വാർദ്ധക്യം വരെ ജനങ്ങളുടെ ആരോഗ്യം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യ വെല്ലുവിളികളും പരിഹാര മാർഗ്ഗങ്ങളും സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സേവനങ്ങളുടെ ലഭ്യത, ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മാനസികാരോഗ്യം ആവശ്യമല്ല, മറിച്ച് അവകാശമാണെന്നും അതിനുള്ള പിന്തുണ നൽകാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ കൃഷ്ണൻ എസ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. അടിസ്ഥാനപരമായി ശാരീരികാരോഗ്യം പോലെ തന്നെ ഒരാളുടെ പൂർണമായ ക്ഷേമത്തിന് മാനസികാരോഗ്യവും അത്യന്താപേക്ഷിതമാണ്. ദൗർഭാഗ്യവശാൽ ഇന്നും പലർക്കും ഈ അവകാശം നിഷേധിക്കപ്പെടുകയാണ്. നല്ല മാനസികാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ മറ്റുള്ളവരുടെ വിഷമതകളെ മുൻവിധികൾ കൂടാതെ കേൾക്കുക, സഹായം തേടുന്നവരെ പിന്തുണയ്ക്കുക, ബഹുമാനവും കാരുണ്യവും ഒക്കെയുള്ള ഒരു സംസ്കാരം എന്നിവ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്.
വൈകാരികവും മാനസികവുമായ ക്ഷേമത്തിന് മുൻഗണന നൽകാൻ മാനസികാരോഗ്യ ദിനം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. മാനസികാരോഗ്യ സേവനങ്ങൾ, പരിചരണം, സമയബന്ധിതമായ സഹായം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ലോക മാനസികാരോഗ്യ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ന് ദേശീയ പോസ്റ്റൽ ദിനം. ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ പോസ്റ്റൽ വിഭാഗം നടത്തുന്ന സേവനങ്ങൾ ഓർമ്മിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. 1884 ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച ഇന്ത്യ പോസ്റ്റ് എക്കാലവും രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നിരുന്നു. 170 വർഷം പിന്നിടുമ്പോഴും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഇന്ത്യയുടെ പോസ്റ്റൽ വിഭാഗം മികച്ച രീതിയിൽ നിറവേറ്റുകയാണ്. നൂതനത്വവും ആധുനികവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പോസ്റ്റൽ വകുപ്പിന്റെ പങ്ക് ഉയർത്തിക്കാട്ടാനാണ് ഈ ദിനം ആചരിക്കുന്നതെന്ന് തിരുവനന്തപുരം നോർത്ത് ഡിവിഷൻ പോസ്റ്റ് ഓഫീസ് സീനിയർ സൂപ്രണ്ട് രാഹുൽ ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ 1874 സ്ഥാപിതമായി. അതിന്റെ ഒരു ആനിവേഴ്സറി ആയിട്ടാണ് എല്ലാ വർഷവും ഒക്ടോബർ 9 വേൾഡ് പോസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഈ വർഷത്തെ വേൾഡ് പോസ്റ്റ് ഡേയുടെ തീം എന്ന് പറയുന്നത് പോസ്റ്റ് ഫോർ പീപ്പിൾ, ലോക്കൽ സർവീസ്, ഗ്ലോബൽ റീച്ച് എന്നതാണ്. വേൾഡ് പോസ്റ്റ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ പോസ്റ്റ് ഒക്ടോബർ 10 നാഷണൽ പോസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നമ്മൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പല പല പരിപാടികളാണ് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും പല പല ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ടെക്നോളജി ഡേ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഡേ, ഇന്ന് കസ്റ്റമർ ഡേ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 243 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുക. നവംബർ 6 121 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17. നവംബർ 11 രണ്ടാംഘട്ട വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ശബരിമല സ്വർണ്ണപാളി വിഷയത്തിൽ അന്വേഷണം നടത്തി കോടതിക്ക് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ച ഹൈക്കോടതിയുടെ നടപടി ആശ്വാസകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതിൽ പങ്കാളികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടുക്കിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തം. ഇത് മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവാകും. ഒരിക്കൽ പോയിട്ടാൽ 12 വർഷത്തിനു ശേഷമേ ആ പ്രദേശത്ത് വീണ്ടും നീലക്കുറിഞ്ഞി വിരിയുകയുള്ളൂ. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
മൂന്നാർ മേഖലയിലെ വിവിധയിടങ്ങളിൽ പല സമയങ്ങളിലായാണ് നീലക്കുറിഞ്ഞി പൂക്കാറുള്ളത്. ചക്രമുടിയിൽ 2013 ഇതിനു മുമ്പ് നീലക്കുറിഞ്ഞി വസന്തം. ഇപ്പോൾ 12 വർഷം പൂർത്തിയായ കൃത്യസമയത്ത് തന്നെ വീണ്ടും ഇവിടെ നീലക്കുറിഞ്ഞി പൂവിട്ടു. വരും ദിവസങ്ങളിൽ മുൻതവണകളിലേതുപോലെ തന്നെ ചക്രമുടി മല മുഴുവൻ നീല നിറമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മൂന്നാർ ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ നീലക്കുറിഞ്ഞി പൂവിട്ട ചക്രമുടി പ്രദേശം.
കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 67-ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഈ മാസം 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് വിവിധ സ്റ്റേഡിയങ്ങളിലായി നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ഇത്തവണത്തെ സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം നഗരത്തിലെയും പരിസരത്തെയും 12 സ്റ്റേഡിയങ്ങളിലായി പകലും രാത്രിയും മത്സരങ്ങൾ നടത്തും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയമായിരിക്കും പ്രധാന വേദി. 6,000 കുട്ടികളെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നത്. ദേശീയ നിലവാരത്തിലുള്ള കളിസ്ഥലങ്ങളാണ് മത്സരങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. തിരുവനന്തപുരത്തെ 75 സ്കൂളുകളിൽ 18,000 വിദ്യാർത്ഥികൾക്ക് മേളയുടെ ഭാഗമായി താമസ സൌകര്യവും ഒരുക്കും.
ഇന്ത്യ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും മത്സരം ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് നേടി. ആദ്യ ടെസ്റ്റിലെ നിർണായക വിജയത്തിനുശേഷം ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീം ഇന്ത്യ മറ്റൊരു മികച്ച വിജയത്തിനായാണ് ശ്രമിക്കുന്നത്. കൊച്ചിയിലെ കാക്കനാട് നടക്കുന്ന IBSE വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ സെമിയിൽ ജപ്പാനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ന് വൈകിട്ട് 4:30 മത്സരം. രാത്രി 7:30 രണ്ടാം സെമിയിൽ ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടും. നാളെയാണ് ഫൈനൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 215 നേട്ടത്തിൽ 82,396 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 65 ഉയർന്ന് 25,249 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണം ഗ്രാമിന് 170 കുറഞ്ഞ് 11,210 പവന് 1,360 കുറഞ്ഞ് 89,680 ഇന്നത്തെ വില. കണ്ണൂർ തളിപ്പറമ്പ് നഗരത്തിലെ തീപിടുത്തം സംബന്ധിച്ച് പോലീസ്, ഫോറൻസിക്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫയർഫോഴ്സ് തുടങ്ങിയ വിവിധ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി. ഉച്ചയ്ക്ക് 2 MV ഗോവിന്ദൻ MLA അധ്യക്ഷതയിൽ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേരും. തളിപ്പറമ്പ് തീപിടുത്തത്തിൽ സർക്കാർ അടിയന്തര സഹായം ഉറപ്പാക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വീഴ്ച ഉണ്ടായെന്നും പെട്ടെന്ന് തീയണയ്ക്കാൻ സാധിക്കാതിരുന്നത് സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണെന്നും സ്ഥലം സന്ദർശിച്ചതിനുശേഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. NDA നേതൃയോഗം തിരുവനന്തപുരം മാരാർജി ഭവനിൽ ചേരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്നു. ദേശീയ രാഷ്ട്രീയ പാർട്ടിയായ NPP നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുതിയ ഘടകകക്ഷിയായി ചേരുന്ന NPP നേതാക്കളെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. യഥാർത്ഥ വികസനത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കണമെങ്കിൽ കേരളം ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പാലക്കാട് നഗരസഭയിലെ വികസന സദസ്സും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഡബിൾ എഞ്ചിൻ ഭരണ സംവിധാനത്തിന്റെ നേട്ടങ്ങളാണ് പാലക്കാട് നഗരസഭയിലെ വ്യത്യസ്തങ്ങളായ വികസന പദ്ധതികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ധൻ ധാന്യ യോജനയും പയർവർഗ സ്വാശ്രയ ദൌത്യമിഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മുണ്ടക്കൈ, ചൂരൽമല, പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വിലക്കയറ്റം തടയാൻ വേണ്ട നടപടികൾ സർക്കാർ സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്ന് മന്ത്രി KN ബാലഗോപാൽ. ജനങ്ങളുടെ വൈകാരികവും മാനസികവുമായ ക്ഷേമത്തിന് മുൻഗണന നൽകണമെന്ന് ലോക മാനസികാരോഗ്യ ദിനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ. 8-ാമത് രാഷ്ട്രീയ പോഷൺ മാസാചരണത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ പോസ്റ്റൽ വിഭാഗം നടത്തുന്ന സേവനങ്ങൾ ഓർമ്മിച്ച് ഇന്ന് ദേശീയ പോസ്റ്റൽ ദിനം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാനത്തെ മത്സരം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.